നിർണയിക്കാൻ ആർക്ക് സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനു മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിന്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവരുടെ സൂക്ഷ്മ മാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായ ഒരുവനേ ഉള്ളൂ ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തന്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു. മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോടെ അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ്. അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവന അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ദായിവേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാന സൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ. കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അതരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന് മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയ അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ ആദ്യ ദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാ സ്വർണം അഗ്നിയെ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവ് അനുസ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുകയും പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തനാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. തീരത്തു നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം, ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമ കിട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവീൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപാവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിനെ അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ച് വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ച ഉണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയുമരുത്. കഷ്ടതയനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രരിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയുമരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക, നായകനെ നമിക്കുക, പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലിൽ നിന്ന് അന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ജ്ഞാനം തന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ടു നിറയും. അവളെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. അവളുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവളെ വിശ്വസിക്കുന്നവൻ അവളെ ലഭിക്കും. അവന്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ട മാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസമുറയ്ക്കുന്നതുവരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിനെ വിടുകയും ചെയ്യും. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാണെന്നോ പാറിക്കുമോ?
ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വിശ്വാസികളെ, നമ്മുടെ സൗത്രോദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. വിശ്വസുഖം വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന സർവശക്തനായ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായി നേതൃത്വം നൽകുന്ന ഹദ്രാസ്നമ പ്രാഹുലത്തെ ഈ കൂട്ടായ്മയിലേക്ക് വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കട്ടെ. നിനക്കറിയാം, ഹദ്രാസനത്തിന്റെ ഹദ്രാസന ഡയാസിസ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാല് സെന്റ് മേരീസ് ഫാർമേഷ്വാഞ്ചി വഴിയിൽ തിരുമേനിയും അതുപോലെ തന്നെ വൈദികരൊക്കെയും ആ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാനും അവിടെയാണ്. വാസ്തവത്തിൽ ഇതിന്റെ മീറ്റിംഗ് ഉള്ളത് കൊണ്ട് അവിടെ സമ്മതിക്കേണ്ടതാണ്. എങ്കിലും എല്ലാ ബുധനാഴ്ചയും ഇതുവരെ ഒരു ഞായറാഴ്ച പോലും ഉറങ്ങാതെ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ഇത് ഉറങ്ങരുത് എന്നുള്ളൊരു താല്പര്യം ഉള്ളത് കൊണ്ടാണ് ആ മീറ്റിംഗിൽ സംബന്ധിക്കുന്നത് അല്പം മാറി ഈ ശുശ്രൂഷ നമ്മൾ ഉറങ്ങാൻ നടത്തുവാനത്തോണം ഇടയാവുന്നത്. അതുകൊണ്ട് തിരുമേനിക്ക് ഇതിനകത്ത് ഈ ഇതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. തിരുമേനിയോടുള്ള ആളുകൾ ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ വൈദികർ ഈ ശുശ്രൂഷയിൽ വിവിധ സ്ഥലങ്ങളിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ അവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് തിരുവചന ധ്യാനം നടത്തുന്നുള്ള മിസ് ശാലിയേച്ചനാണ്. അച്ഛനെ വളരെ സ്നേഹാദരോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി അംഗീകൃതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് ഒരു ഗീതം ആലോചിക്കാം. അതേ തുടർന്ന് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും നടത്തപ്പെടുന്നതാണ്. വാസ്തവത്തിൽ സൂചന ഗീതങ്ങളിലെ നമ്മൾ സാധാരണ നമ്പർ വെച്ച് പാടുന്ന ഒരു പാട്ടല്ല, നമുക്ക് പരിചയമായിട്ടുള്ള സ്വർഗീയ പിതാവേ നിൻ തിരുചിതം, സ്വർഗീയ പിതാവേ നിൻ തിരുചിതം, സ്വർഗത്തിലെ പലപ്പൂവിലാക്കണമേ എന്നുള്ള ഗീതം നമുക്ക് ദൈവസന്നിധിയിൽ സേവനം സമർപ്പിക്കാം. നമുക്ക് സുപരിചിതമായ ഒരു പഴയ ഗീതമാണ് തമ്പുരാനെ എന്തിഷ്ടമല്ല അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളിൽ പലപ്പോഴും നമ്മൾ കുടുങ്ങി ജീവിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ അബദ്ധ ഇഷ്ടങ്ങളായിട്ട് മാറ്റപ്പെടുകയും പ്രതിബന്ധങ്ങൾ അനുനിമിഷം അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷേ ദാവീദ് രാജാവൊക്കെ അനുനിമിഷം പ്രാർത്ഥിച്ചതുപോലെ അങ്ങനൊരു ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിപ്പാണ്ടക്കവണ്ണം ഞങ്ങൾ സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നതിനോട് ദൈവികമായ ഇഷ്ടത്തിൽ ജീവിപ്പാണ്ടക്കവണ്ണം ഞങ്ങൾ സഹായിക്കുന്നത് ആ ഒരു ഓർമ്മ പുതുക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് സമർപ്പിക്കാം.
സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ നിൻഗീതം തിരോനാമിൻകുടനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻഗീതം ദൈവാ ഇന്നു ഞാൻ വരുന്നേ നിൻഗീതം ദൈവാ എൻ ദൈവമേ നിത്യമൊന്നുമേ വന്നിടുന്നേ ഞാനിന്നു ബോധമാ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ നിന്റെ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഗീതമെന്തെന്നു ഞാൻ അറിയുവാ ജന്മനം പുതുക്കി നിത്യം ഞാണേക്കി ലോകലാവണ്യം ചന്ദ്രീവാണേ നിന്ദിത്വം ചെയ്യുവാ വന്നിടുന്നേ ഞാനിന്നു ബോധവാ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ നിന്റെ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ ജ്ഞാനവനുള്ളം കൈയിലിരിക്കയാ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാ ഇന്നെനിക്കു വന്നു നേരിടുന്ന സംഗീതമാണെന്നു ഞാനറിയുന്നു ചന്ദ്രീവാമേ നിന്നിപ്പം ചെയ്യുവാ വന്നിടുന്നേ ഞാനിന്നു ബോധമാ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ നിന്റെ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ പൂജിച്ചു നിത്യം ജീവിച്ചിരുന്നു എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു വേല വീകരിക്കുന്നതെന്റെ ആഹാരം എന്തേവാമേ നിന്നിഷ്ടം ചെയ്യുവാ വന്നിടുന്നേ ഞാനിന്നു ബോധമാ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ നിന്റെ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ എന്റെ പ്രാണനെ സാത്യാഗമാക്കുന്നു എന്നെ സകർത്തീണ പാപനിഷ്ഠമെങ്കിൽ സംഗീതമെന്നിൽ സമ്പൂർണമാകട്ടെ എന്തേവാമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധവാ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ നിന്റെ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ഫലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി ദൈവമായ തിരുനാമത്തിൽ അതുപോലെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മർമ്മമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ടവനെ ഓടകാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ടവനെ ഓടകാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ടവനെ ഓടകാരണം ചെയ്യണമേ. ഞങ്ങളുടെ നിങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃതിയുണ്ടായി ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ അവസാദ ശുശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന നിശ്ചയ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ പ്രദസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിരുതാം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, തിരുവിശ്വസ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ശ്രമിച്ചതുപോലെ കടകളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്മന്ത്രവും ഞങ്ങളെ രക്ഷിച്ചോളണമേ. നാൾ രാജ്യ ശക്തി മോത്വവും സ്നേഹം നിനക്കുള്ളതാകുന്നു. ആമീൻ. പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റുപ്രമാണ നമ്മുടെ കർത്താവായി ശ്രമിക്കുക, വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇപ്പോൾ അറിയാമേ നമ്മുടെ അമ്മേ പാവികളെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തിലും നീ നമ്മളോട് അപേക്ഷിച്ചോളണമേ. ആമീൻ. ദൈവമേ നീ എന്നോട് ചെയ്തിട്ടുള്ള സർവകൃപകൾക്കും വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും എനിക്ക് തരണമെന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു. എന്റെ ജീവന് ഗുണവും എന്റെ കർത്തൃത്വ നിഷ്ഠവുമായിരിക്കുന്ന പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ. എന്റെ നല്ല ദൂഷപ്രകാരം നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ ദൂഷത്തിൽ നിന്ന് നിവർത്തിക്കപ്പെടുമാറാകണമേ. കർത്താവായി ശ്രമിക്കുക എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെയും പോലെയും നിന്റെ തിരുമുമ്പാകെ ഞാൻ പാപിയാകുന്നു നേരിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞാൻ യാചിക്കുന്നു. നീ കരുണയുള്ള ദൈവമാണെന്നുവല്ലോ ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെയും നിന്നോട് മനുഷ്യരോട് ചെയ്തിട്ടുള്ള സകല കൃത്യങ്ങളും നിന്നോട് നീ മോചിക്കണമേ. നീ കാരുണ്യവാനാകുകൊണ്ട് എന്നോട് കുറ്റം ചെയ്തിട്ടുള്ള അവർക്ക് നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളി ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകെ ദൈവമേ നിന്റെ കൃതിയൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണാനുഭവത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായ്ക്കണമേ. എന്റെ അന്യായത്തിൽ നിന്ന് നന്നായി കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെളിപ്പാക്കണമേ. എന്നാൽ എന്റെ അടുത്തുള്ള ഞാൻ അറിയുന്നു എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. കർത്താവായ ശ്രീ എന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നി നരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ അഗ്നി കടാതെയും കൂടുതൽ ചാകാതെ ഇരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്ന് ഇഷ്ടം പ്രവർത്തിക്കുന്ന നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയത്തിൽ കയറിയിട്ടുമില്ല. യോഗക്കാരെയും ദേശീയ സ്ത്രീകളിൽ സ്വല്പം നേരം കൊണ്ട് നീതിയുഷ്ടാക്കി തീർന്ന് നിനക്ക് ആയിരം ആയിരങ്ങളും പതിനായിരം പതിനായിരങ്ങളും ഉള്ള പാവങ്ങളെ സ്വല്പം നേരം കൊണ്ട് മോചിപ്പിക്കുവാൻ ഒരു പ്രയാസമില്ലല്ലോ. ആയതുകൊണ്ട് നിലജനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധമായ പ്രാർത്ഥനയെ പ്രതിയും അയോഗ്യനായ എന്റെ മഹാഭാവങ്ങൾക്കും എന്റെ കഠിന കുറ്റങ്ങൾക്കും പരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവനോട് ഉത്സാഹിക്കുന്നവരും ആകുന്നുവല്ലോ. കർത്താവായ ശ്രമിക്കുക നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സ്ഥലത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു വേണ്ടതിനേറ്റ പിതാവിന് നിന്റെ പരിശുദ്ധായിരിക്കും. ഇപ്പോഴല്ല എപ്പോഴും പുതിയ സ്തോത്രം കരയിക്കുകയും ചെയ്യുമാറാകണമേ. അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, അനുഗ്രഹീതമായ പ്രാർത്ഥനയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി വീണ്ടും എല്ലാവരെ സ്വാഗതം ആശംസിക്കുന്നു. നമുക്കറിയാം വളരെ വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ശുശ്രൂഷയിൽ അധികം തിരുമേനിയും അതുപോലെ തന്നെ വൈദികരുമൊക്കെ നിരന്തരം സംബന്ധിക്കുന്നുമുണ്ട്. നേരത്തെ ഞാൻ ആവർത്തിച്ചതുപോലെ നമ്മുടെ ഭദ്രാസനത്തിന്റെ ആളുടെയും മറ്റ് മീറ്റിങ്ങുകളും ഒക്കെ അതോടൊപ്പം തന്നെ ഫാമിലി കോൺഫറൻസ് ഒക്കെയും സെന്റ് വെല്ലുവിളിയുടെ അങ്കണത്തിൽ വെച്ച് അതുപോലെ തന്നെ ഇന്ത്യൻ കോമൺവെൽത്ത് വെച്ചുമായ രണ്ട് മേഖലകളുമായിട്ട് നടത്തപ്പെടുകയാണ്. വിശ്വസുഹൃത്തുക്കൾക്ക് അനുഗ്രഹമാകുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്ന അമുഖമായിട്ട് ഓർപ്പിക്കുന്നു. പരിശുദ്ധ ഭാവാദികൾ നിലച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസമായിട്ട് ഇവിടെ നൽകി വന്നു. സന്ധ്യാനമസ്കാരത്തോടുകൂടി ഇന്നലെ സന്ധ്യാനമസ്കാരത്തോടുകൂടി പ്രോഗ്രാം പൊതുവായിട്ട് ആരംഭിച്ചു. ഇപ്പോഴെ പള്ളിയിൽ വെച്ച് വൈദിക മീറ്റിംഗ്, ഭദ്രാസന അസംബ്ലി മീറ്റിംഗ് നടത്തുകൊണ്ടിരിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഭദ്രാസന അസംബ്ലി സംഘങ്ങളിലുള്ള ആളുകളൊക്കെയും അന്നി വൈദികരും ഒക്കെയും കടന്നു വന്ന് മീറ്റിംഗ് സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അനുഗ്രഹമാകുവാൻ തക്കമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭദ്രാസനത്തിന്റെ ആത്മീയ ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ടി തീരുമാനങ്ങൾ, സജീവമായ തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെ എടുക്കേണ്ടുന്ന മീറ്റിംഗാണ്. ഭദ്രാസനം ഏറ്റവും മാതൃകാപരമായി ആത്മീയമായിട്ടൊക്കെ വളർന്നു വരുവാൻ തക്കവണ്ണം ഈ ബീറ്റിങ്ങുകളുടെ തീരുമാനങ്ങളൊക്കെ അത് ഉതകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ അവനിപ്പോൾ ഉണ്ടാവണം എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് അപേക്ഷിക്കുകയുമാണ്. വാസ്തവത്തിൽ ഇന്ന് ആ മീറ്റിംഗിന് സംബന്ധിക്കേണ്ടതാണ് ഞാനും. ഞാൻ ആ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു പ്രാർത്ഥന നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങൾ 4-5 വർഷമായിട്ട് ഒരാഴ്ച പോലും ഈവൻ കഷാനക്കാഴ്ച പോലും ഉടങ്ങാതെ നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇന്നും അത് മുടങ്ങരുത് എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇരുന്ന് അനേകരെ വിശ്വസോടെ സംബന്ധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് നടത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് തിരുവല്ല ധ്യാനത്തിന് പ്രത്യേകമായിട്ട് നേതൃത്വം കൊടുക്കുന്നത് സ്റ്റാൻലി അച്ഛനാണ്. ദീർഘത്തിന് സമയത്തൊക്കെ പരിചയം കാണും. അച്ഛൻ കുംഭവം ഭദ്രാസനത്തിലെ ഒരു വൈദികനാണ്. അദ്ദേഹം നെരിയാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ഭവനം. എങ്കിലും അദ്ദേഹം ചെന്നൂർ ഡയസിലാണ് തന്റെ സേവനം അനുഷ്ഠിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ദിവസങ്ങളായിട്ട് അമേരിക്ക സന്ദർശിക്കാൻ തക്കവണ്ണം സന്ധ്യ സ്റ്റാനിലേക്ക് കടന്നു പോകും. അച്ഛന് ഇവിടെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്ന് ഞാൻ അപേക്ഷിച്ചപ്പോൾ അതിനുള്ള സ്ഥലങ്ങളിലൊക്കെ തിരക്കിലൊക്കെയാണ് യാത്രയിലൊക്കെയാണെങ്കിൽ തന്നെയും ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ദിവസം ഇത് സംബന്ധിക്കാൻ തക്കവണ്ണം അച്ഛൻ താല്പര്യം കാണിച്ചു. നിങ്ങളെല്ലാവരുടെ പേരിൽ വന്യ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ടുള്ള സ്വാഗതവും ഈ സമയത്ത് അറിയിക്കുന്നു. അച്ഛന്റെ അമേരിക്കയിലെ താമസവും മറ്റു ശുശ്രൂഷകളും ഒക്കെ ഏറ്റവും അനുഗ്രഹമായി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും അതിന്റെ തിരുവനന്തപുരം ശുശ്രൂഷ നിർവഹിക്കുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ നമുക്ക് പതിവ് പോലെ ഒരു ഗീത കൂടെ സമർപ്പിക്കുക. നമുക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള നിന്റെ ഗീതം പോലെ തന്നെ നൃത്യം നടത്തിയിടണമേ എന്നുള്ള ഗീതം ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ഗീതമാണ്. ബിംബമുള്ള ജീവിതവും ഏറെ ധനമാനങ്ങളും ഇതൊന്നും അടിയൻ ചോദിക്കുന്നില്ല. തമ്പുരാനെ അങ്ങയുടെ കൃപയാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു ചിന്ത നമ്മളെ നമ്മളെ ഹരത്തിൽ നമ്മളെ ഹരിക്കുന്ന ഒരു ഒരു ഗീതമാണ്. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ജീവിതമായ യാത്രയിൽ നാമത്തിന്റെ ഇഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും നന്മ ഏതെന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം സാധിക്കാതെ പോകുന്നു. നന്മയുടെ പാത പലപ്പോഴും അറിയാതെ നമ്മൾ പകച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടികളെ ദൈവസന്നിധിയിലേക്ക് വഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നന്മയുടെ പാത തമ്പുരാൻ ചൂണ്ടിക്കാണിച്ചു വരും. ആ ഒരു ആത്മീയ അവബോധത്തിലേക്ക് നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും ഉണർത്തുന്നതാണ് ഈ സുപരിചിതമായ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. നിന്റെ ഗീതം പോലെ നിത്യം നാടേടാമേ, എന്റെ ഗീതം പോലെ അല്ലേ എൻ പിതാവേ എൻ യഹോവേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാടേടാമേ, ഇമ്പമുള്ള ജീവിതവും ഏറെ ധാനമാനങ്ങളും തുമ്പാമസ്സൗഖ്യങ്ങളും ശോഭിക്കും നിന്നെയാടിയ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാടത്തിടേടാമേ, നേരു നീര പാവാടിയോ നീണ്ട നാട് പാരം കാലൻ ജോടുന്നാകോ പാരീതിയിലും ഭാഗ്യങ്ങളോ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാടേടാമേ, അന്ധകാര ഭീതികളോ അപ്പനേ പ്രകാശങ്ങളോ. എന്തോ നീകൾ വിസ്തീടുന്നോ എല്ലാമേ ആശീർവാദം. നിന്റെ ഗീതം പോലെ എന്നെ
മാർഗത്തിൽ തിരിച്ചു എന്റെ ഗീതം പോലെ നിത്യം നടത്തിയിടേ അഗ്നിമേഘ കൂടുകള അടിയാനേ നടത്തി അനുദീനം കൂടെയിരുന്നു അപ്പനെ കാണിക്കുക നിന്റെ ഗീതം പോരായെന്നെ നിത്യം നടത്തിയിടേണമേ.
തിരുവചന സ്നാനത്തിനായി സമയത്ത് ഈ സമയത്തോളം സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന്റെ ഉദയത്തിനാമത്തിന് മോശം ഉണ്ടായിരിക്കട്ടെ. ഒന്നിരായ വൈദിക സൃഷ്ടിയെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഏവരുമേ ഏവർക്കും ഭദ്രനാമത്തിൽ വന്നന്. ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാനും ദൈവിക വചനങ്ങളെ ചിന്തിപ്പാനും ധ്യാനിപ്പാനും അനുവദിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യ ജീവിതം അതിന്റെ മഹിമയും മനോഹരതയും ഇതര ജീവികളെ അപേക്ഷിച്ച് വളരെ വലുതാണ്. അതിന്റെ സർവപ്രധാനമായ കാരണങ്ങളിൽ ഒന്ന്, ഓരോ നിമിഷവും അവൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ചോദ്യങ്ങളാണ്. ഉത്തരവാദിത്വങ്ങളുടെ ഉടമസ്ഥത മനുഷ്യജീവിതത്തെ മഹനീയമാക്കി തീർക്കുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? ആരോടെല്ലാമാണ് നാം ഉത്തരവാദിയായിരിക്കേണ്ടത്? ചിന്തിച്ചാൽ സൃഷ്ടാവിനോടും സൃഷ്ടികളോടും സഭയോടും രാഷ്ട്രത്തോടും സമൂഹങ്ങളോടും വ്യക്തികളോടും ഉത്തരവാദികൾ ആകണം. ഇവകൾ ഓരോന്നും മനുഷ്യന്റെ മുമ്പിൽ ഉന്നയിക്കുന്ന വിവിധങ്ങളായ ചോദ്യങ്ങൾക്ക് വിവിധങ്ങളായി ഉത്തരങ്ങൾ നൽകുന്ന ജീവിതമത്തിലെ എല്ലാ വിധത്തിലും വിജയത്തിലെത്തുന്നത്. സംതൃപ്തികരങ്ങളായി ഉത്തരങ്ങൾ നൽകുവാൻ കഴിയാതെ പലരും ജീവിതരംഗങ്ങളിൽ പരാജിതരാകുന്നു, പിന്തിരിയുന്നു, ചുരുക്കം ചില ജീവിതം അവസാനിപ്പിക്കുന്നു. മനുഷ്യ സമൂഹത്തിന് പൊതുവായ ഉത്തരവാദിത്വങ്ങളുണ്ട്. ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്ന പ്രത്യേക ജീവിത സാഹചര്യങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചോദ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും ഉണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചോദ്യങ്ങളല്ല ഒരു ആത്മീയ നേതാവിന് നേരിടേണ്ടി വരുന്നത്. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു നിരീശ്വരവാദിയെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചോദ്യങ്ങളല്ല ഒരു ഈശ്വര വിശ്വാസിക്ക് നേരിടേണ്ടി വരുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ഈ ലോക ജീവിതയാത്രയിൽ അവൻ അഭിമുഖീകരിക്കേണ്ട ഒരു പ്രധാന ചോദ്യം. ഉൽപ്പത്തി പുസ്തകം 3:9 യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ഉൽപ്പത്തി പുസ്തകം 3:9 യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ഓരോ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഈ ചോദ്യം അത്യന്തം അർത്ഥസമ്പൂർണമാണെങ്കിലും എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഈ ചോദ്യത്തിനുള്ള സ്ഥാനം ഒന്ന് പ്രത്യേകമായിട്ടുള്ളതാണ്. സൽഗുണ സമ്പൂർണതയാൽ ക്രിസ്തീയ അന്ത്യത്തിലേക്ക് അടുക്കുവാൻ ആത്മാർത്ഥമായി അഭിലഷിക്കുന്ന ഏത് വ്യക്തിയും ഈ ചോദ്യത്തിന് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി മറുപടി നൽകേണ്ടിയിരിക്കുന്നു. ആദ്യ പിതാവായ ആദമിനോട് സർവശക്തനും സൃഷ്ടികർത്താവുമായ യഹോവയായ ദൈവം ഇമ്പകരമായ ഏദൻ തോട്ടത്തിൽ വെച്ച് ചോദിക്കുന്ന ചോദ്യം, നീ എവിടെ? സ്വർഗീയ ഏദന്റെ അന്തരീക്ഷത്തിൽ അലവെല്ലിയ ആ ശബ്ദത്തിൽ ദുഃഖത്തിന്റെ കരിനിഴൽ കലർന്നിരുന്നു. എന്റെ സ്വന്തം രൂപത്തിലും സ്വന്തം ഛായയിലും സൃഷ്ടിച്ച മനുഷ്യനെ ബിംബങ്ങളുടെ പർദീസായിൽ ഏതൻ തോട്ടത്തിൽ തമ്പുരാൻ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ജീവൻ തമ്പുരാൻ തന്റെ മക്കളെ കാണുവാനും കരുതുവാനും തനിവോടെ അവരുടെ അടുത്തേക്ക് വരുമായിരുന്നു. ആ ദിവ്യ സ്നേഹത്തിന്റെ പ്രവാഹ പ്രസരണത്തിൽ പ്രകാശവും പ്രമോദവും അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞ ആ കാലയളവിൽ ഒരു ദിവസം ഏദനിലേക്ക് വന്ന ദൈവം തന്റെ മക്കളെ ആസ്വദിച്ച സ്ഥലത്തെ കാണാകിയാൽ അത്ഭുതപ്പെടുന്നു, അതിവേദനപ്പെടുന്നു. തന്റെ സമീപന ശബ്ദം കേൾക്കുന്ന മാത്രയിൽ സ്നേഹപൂർവ്വം ഓടിയെടുക്കുന്ന തന്റെ മക്കളെ അന്വേഷിക്കുന്ന പിതാവാം ദൈവത്തെ സങ്കടപ്പെടുന്നവനായി തമ്പുരാൻ കാണുന്നു. ദുഃഖത്തോടെ ദൈവം തമ്പുരാൻ ചോദിക്കുന്നു, ആദമേ ആദമേ നീ എവിടെ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ദൈവം തമ്പുരാൻ ഈശ്വരമായ അവസരത്തിൽ സങ്കടപ്പെടുന്നതായ സാഹചര്യമാണ് ഉണ്ടാകുന്നത്, അതോ സന്തോഷത്തെ പ്രദാനം ചെയ്യുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? അവൻ നഗരത്തെ കണ്ടു, അതിനെ കുറിച്ച് വിരുദ്ധിച്ചു എന്ന് കാണുന്നു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതായ കാലുണ്ടായി. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് തമ്പുരാൻ നോക്കുന്നതായ അവസരത്തിൽ വിരപ്പിക്കുന്നതായ സാഹചര്യം തമ്പുരാനെ ഉണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ ഭാവി എന്തായിട്ട് തീരും? ഈ ചോദ്യത്തിന് മറുപടി നൽകുന്നതിന്, ആഴമായി ചിന്തിക്കുന്നതിന്, ധ്യാനിക്കുന്നതിന് അരുവിനാ ജീവിതത്തിൽ അല്പസമയം കണ്ടെത്തുന്നുവെങ്കിൽ അത് സ്വയപരിശോധനയുടെ നല്ല അവസരമായി. നമ്മുടെ വർഗത്തിന്റെ തലവനോട് തമ്പുരാൻ ചോദിക്കുക ചോദ്യം അന്ന് മുതൽ തലമുറ തലമുറകളായി മനുഷ്യവർഗത്തിന് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. നീ എവിടെ? ഓരോ വ്യക്തിയോടും ആളാം പ്രതി തമ്പുരാൻ ചോദിക്കുന്നു, ദൈവികമായി നിന്റെ നിലപാട് എവിടെ? സഭയിലും സമൂഹത്തിലും നീ എവിടെ? കുടുംബജീവിതത്തിൽ നിന്റെ നില എന്ത്? നിന്റെ ഹൃദയം എവിടെ? നിന്റെ സന്മാർഗ ജീവിതം എവിടെ? ഞാൻ നിന്നെ ആക്കി വെച്ച സ്ഥാനത്തു നിന്ന് എവിടെ പോയിരിക്കുന്നു? നമ്മുടെ നടപ്പിലും ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തന രംഗങ്ങളിലും ഈ ചോദ്യങ്ങളുടെ പ്രതിധ്വനി നമ്മെ പിന്തുടരും. ഈ ചോദ്യത്തിന് ദൈവിക നിയോഗത്തിൽ നിന്നും അകന്നുപോയ യൗവനാന്ത്യ സ്വദേശിക്ക് വേണ്ടവണ്ണം പ്രതികരിക്കുവാൻ സാധിക്കില്ല. നമ്മുടെയും മറുപടി ഇതുപോലെ തന്നെയൊക്കെ ആയിരിക്കാം. ദീർഘദർശിയോട് കപ്പൽ പ്രമാണം ചോദിക്കുന്നു, ഒന്നാം അധ്യായം യൗവനാൻ പ്രവചനം എട്ടാം വാക്യം, നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരൻ? എവിടെ നിന്ന് വരുന്നു? നാടേത്? ഏത് ജാതിക്കാരൻ? യൗവനാൻ ദീർഘദർശി മറുപടി നൽകുന്നതോ, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയതയുമായി യഹോവയെ സ്തുതിച്ചു വരുന്നു. അഭിമാനത്തോടെ താൻ ആരാണെന്നും ആരെ ആരാധിക്കുന്നുവെന്നും പറയുന്നു. എന്നാൽ കൂടെയുള്ളവർ സകലതും ഉപേക്ഷിച്ച് അവരവരുടെ ദേവന്മാരോട് നിലനിൽക്കപ്പോ യവനാൻ ദീർഘദർശിയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായി. ശരിയായ മറുപടി നൽകുവാൻ യവനാൻ ദീർഘദർശിക്ക് സാധിക്കാതെ പോകുന്നു. നിലവിലേക്ക് പോകേണ്ടവൻ തർശീശിലേക്ക് പോയി അനുസരണക്കേടെ കാണിച്ചിട്ടും അഭിമാനത്തോടെ പറയുകയാണ്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയതായ സ്വർഗീയ ദൈവത്തെ ആരാധിക്കുന്നവൻ. ഞാൻ ദീർഘദർശിയെ പോലെയാണോ ഞാനും നിങ്ങളും? ചുറ്റുപാട് നടക്കുന്നത് ഒന്നും കാണുവാൻ സാധിക്കാതെ, ഒന്നും അറിയാതെ സ്വന്ത ഭവനത്തിൽ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ കൂടെ ഉണ്ടായിരുന്നതായ ആളുകൾ പകലതും ഉപേക്ഷിച്ച് അവരവരുടെ ദേവന്മാരുടെ നിലവിളിച്ചപ്പോൾ ദീർഘദർശി ഒന്നും അറിയാതെ ഉറങ്ങിയിരുന്നുവെങ്കിൽ എന്റെയും നിങ്ങളുടെ ജീവിതം ഒരു പരിധി വരെ അപ്രകാരം ആയിരിക്കാം. ലോകപ്രകാരം നോക്കാതെ ആരാധനയിലെ നമ്മുടെ പങ്കിടിൽ നോക്കുകയാണെങ്കിൽ വിശുദ്ധ കുർബാനയിൽ എല്ലാവരും പ്രതിവാക്യമായി ഏറ്റിയുള്ളും ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു എന്ന് ഏറ്റുപറയുന്നതായ അവസരത്തിൽ ഹൃദയം അണുവിട പോലെ മറ്റൊന്നോട്ടും മാറ്റാതെ ദൈവമായ കർത്താവിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. ആത്മാർത്ഥമായി ചിന്തിച്ചാൽ ഏറ്റുപറഞ്ഞതും മാനസിക നിലവാരവും തമ്മിൽ അർത്ഥമെങ്കിലും യോജിക്കുന്നുണ്ടോ? സകല കാര്യങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു. ഹൃദയങ്ങള്, ബോധങ്ങള്, വികാരങ്ങള്, പക്ഷെ മനസ്സ് ഇവിടെയായിരിക്കും. ഗൃഹകക്ഷിയും ഇത് തന്നെ പ്രതികരിക്കുന്നു. ഒന്നുമറിയാതെ ഉറങ്ങിക്കിടുന്നു. വേണ്ടവണ്ണം പ്രതികരിക്കുവാനൊക്കെ വണ്ണം ഗൃഹദർശിക്ക് സാധിക്കാതെ പോയി. എന്നോടും നിങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധ ചോദിക്കുന്നു, നീ എവിടെ? തൃപ്തികരമായി ഉത്തരം നൽകുവാൻ ആകുമോ? ഭംഗിയായി പ്രതികരിച്ചവരും തിരുവഴുത്തിൽ കാണുവാൻ സാധിക്കും. പിതാവിന്റെ സുഖദായകമായ സന്നിധിയിൽ നിന്നും അകന്നു അതിദൂരത്തിലും അന്യദേശത്തിലും അവരന്റെ അടിമത്വത്തിലും നീചമായ നിലയിൽ ജീവിച്ച് പന്നികളെ ചുറ്റുകയും അവരോടൊപ്പം രക്ഷപ്പെടുത്തുകയും ചെയ്ത ഇളയ മകന്റെ ജീവിതത്തിലേക്ക് എവിടെയെന്ന ചോദ്യം ആഞ്ഞടിച്ചു. അവൻ സംതൃപ്തികരമായ ഉത്തരം നൽകി. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 17 മുതലുള്ളതായ വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശുദ്ധിയുണ്ട്, നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിനെ ഞാൻ യോജിക്കുന്നില്ല. നിന്റെ കൂലിക്കാരൻ ഒരുത്തനെ പോലെ തന്നെ എന്നെ ആക്കേണമേ. മുടിയൻ പുത്രൻ എന്ന് നാം വിശേഷിപ്പിക്കുന്നതായ ആ ഇളയ മകൻ ആരായിരുന്നുവെന്നും ഇപ്പോൾ അവൻ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള ബോധ്യമുണ്ടായി അവൻ പിതൃഭവനത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം തന്മനസ്സെ കാണിച്ചു. അവൻ എവിടെ ഇപ്പോൾ ജീവിക്കുന്നുള്ള ബോധ്യം അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായപ്പോൾ, അത് തുറന്ന് സമ്മതിക്കുവാൻ തയ്യാറായപ്പോൾ അവന്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങി വന്ന അവന് ഇടയായിട്ട് തീരുന്നു. വീണ്ടും ഗലീലയിലെ പുഷ്പം എന്ന് പരക്കെ അറിയപ്പെട്ടിരുന്നതായ മഗ്ദലീന മറിയത്തിന്റെ കാതുകളിൽ ഈ കവലയെ ശബ്ദം കടന്നു ചെന്നു, നീ എവിടെ? പർവ്വത്തിന്റെ വശീകരണ വലയിൽ വീണിട്ട് സ്വർഗീയ സൗന്ദര്യം നശിച്ച പാപിയാണ് താനെന്ന് സങ്കടപൂർവ്വം സമ്മതിച്ച് അനുഭാവത്തിന്റെ മധുരബലം ഭക്ഷിക്കുവാനായി ഈശ്വരം തന്നെ പ്രഭാതങ്ങളിൽ അവളെ സമർപ്പിക്കുന്നു. നമ്മുടെ അന്തരംഗങ്ങളിൽ അനുനിമിഷം നീ എവിടെയെന്നുള്ള ചോദ്യം ശബ്ദിക്കുന്നുണ്ട്. ദൈവമേ, നീ എന്നെ എവിടെയാക്കി വെച്ചിരിക്കുന്നുവോ അവിടെ തന്നെ ഞാൻ ഉണ്ടെന്ന് മറുപടി നൽകുവാനുള്ള സത്യസന്ധതയും സന്നദ്ധതയും നമുക്ക് ഉണ്ടോ? ഇവർക്കെങ്കിലും ഉണ്ടായിരിക്കാം. ആദാം നൽകിയ ഉത്തരവും തൃപ്തികരമായിരുന്നില്ല. ഞാൻ നഗ്നാകുന്നു എന്നറിഞ്ഞ് നിന്റെ കാലത്തിൽ കേട്ട് ഭയന്നിട്ട് തോട്ടത്തിൽ ഒളിച്ചിരുന്നു. കാലത്തെ കേൾക്കുമ്പോൾ ഓടി വന്നിരുന്നവർ ഒളിഞ്ഞു മാറി. പാപത്തിന്റെ പരിതാപകരമായ ഒരു പരിണാമമാണ് ദൈവശബ്ദം കേൾക്കുമ്പോൾ പാപി ഞെട്ടുന്നു. ദൈവശബ്ദം പാപിക്ക് അറപ്പും വെറുപ്പുമായി തീരുന്നു. ചില പ്രാണികളെ ശ്രദ്ധിച്ചാലേ സൂര്യപ്രകാശത്തെ ഭയപ്പെടും. പ്രകാശം വരുമ്പോൾ ഒളിവിടം തേടി ഓടും. കല്ലുകളുടെ കീഴിലെ പുല്ലുകളുടെ ഇടയില് ഒക്കെ അവകള് അഭയം പറയും. പാപികളുടെ സ്ഥിതിയും അപ്രകാരം തന്നെ. നീതിയിൽ സൂര്യനാകുന്ന നിത്യപിതാവിന്റെ നിർമ്മല പ്രഭുവിന്റെ മുമ്പിൽ പാപികളുടെ അനുഭവവും ഇതുതന്നെയാണ്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവസാന്നിധ്യം ഉണ്ടാകുമ്പോൾ പാപികൾ ഓടിയൊളിക്കുന്നു. വിലക്കപ്പെട്ട കനുനിന്ന് കൽപ്പനാന്റെ കുറിച്ച് പാപത്തിന്റെ പാപിയിൽ വഴിതിരിയുന്നു ആദാമോ പൗലോ. എവിടെയെന്നുള്ള ദിവ്യശബ്ദം കേട്ട് സൗഹൃദരാകുന്നു ഓടിയൊളിക്കുന്നു. ഉണ്ടായിരിക്കാം. വെളിച്ചത്തിന്റെ അടുത്തേക്ക് ഓടി വരുന്ന ചെറു പ്രാണികളും ഉണ്ടെന്നുള്ളത് വിസ്മരിക്കുന്നില്ല. എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ദൈവം നമ്മെ അന്വേഷിക്കുന്നു. കാണാതെ പോയതിനെ കണ്ടെത്തുന്നത് വരെ അവൻ തേടി നടക്കുന്നു. നമ്മുടെ ഒളിവിടത്തിന്റെ കവാടത്തിൽ അവൻ വീണ്ടും വീണ്ടും മുട്ടുന്നു. വെളിപ്പാട് പുസ്തകം 3:20 കാണുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുന്നു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഭവനത്തിന്റെ വാതിലുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞത് അകത്തേക്കല്ലേ തുറക്കപ്പെടുന്നു. എല്ലാ വാതിലും ഉള്ളിലേക്കാണ് തമ്പുരാൻ മുട്ടുന്നതായ അവസരത്തിൽ, തമ്പുരാൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ അവസരത്തിൽ ഹൃദയ കവാടം ഉള്ളിലേക്ക് തുറന്നു കൊടുക്കുവാൻ നമ്മെ തന്നെ ബോധ്യമായി, ഞാൻ എവിടെ ജീവിക്കുന്നു, എപ്രകാരം ജീവിക്കുന്നു എന്ന് ബോധ്യമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയ കവാടങ്ങളെ തുറന്ന് നമ്മെ തന്നെ സമർപ്പിക്കുക നമുക്ക് സാധിക്കണം. ചിന്തിച്ചാൽ തോട്ടത്തിൽ ഒളിഞ്ഞിരിപ്പാനല്ല അതിന്റെ വിശാലതയിൽ വിവരിക്കാനത്രേ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവ തിരുവിൽ നിന്ന് ഓടി ഒളിക്കുവാനിടയാക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഒളിഞ്ഞിരിപ്പാൻ നമുക്ക് ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ അടിയൻ ഇതാ എന്ന് മറുപടി ഉടനടി കൊടുക്കുവാനുള്ള ഉണർവും ഉന്മേഷവും നമുക്ക് ഉണ്ടാകണം. ആയതിനൊക്കെ വേണ്ടിയാണ് ക്രമമായിട്ടും തുടർച്ചയായുമുള്ള വിശുദ്ധ ചിന്തക്കാരൻ പിതാക്കന്മാർ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. കാലങ്ങൾ പോയി, ഇന്ന് ആണ്ട് കുമ്പസാരവും യോഗത്തിലിരിക്കാനുള്ള യോഗ്യത നേടുന്നതിന് വേണ്ടിയുള്ളതായ കുമ്പസാരത്തിലേക്കും ഒക്കെ നാം ആയിത്തീർന്നിരിക്കുന്നത്. പിതാക്കന്മാരൊക്കെ നിർവഹിച്ചിട്ടുള്ളത് പോലെ ഇതിലേക്ക് തിരിഞ്ഞു നോക്കി അനുതാപത്തോടെ ആ അനുഭവത്തിലേക്ക് കടന്നു വരുന്നുകൊണ്ട് ഞാൻ ആരെന്നും ഞാൻ എവിടെ എപ്രകാരം ജീവിക്കുന്നുവെന്നും നമുക്ക് ബോധ്യമാകും. എന്റെ മാതാപിതാക്കന്മാരുടെ ജീവിത പങ്കാളിയുടെ, എന്റെ മക്കളുടെ, എന്റെ തലമുറകളുടെ പ്രതീക്ഷിച്ചിട്ട് ജീവിപ്പാൻ എന്നെ എന്റെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്തും പദവിയിലും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും ജീവിപ്പാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എവിടെ എപ്രകാരം ജീവിക്കുന്നു, ഞാൻ ഈ പറഞ്ഞതായ വ്യക്തികളോടും പദവികളോടും ഒക്കെ ഞാൻ എപ്രകാരം പ്രതികരിക്കുന്നു, ഓരോരുത്തർക്കും സ്വയം ചിന്തിക്കുവാനൊക്കെ വണ്ണം സാധിക്കുന്നു. ഭൂരിപക്ഷം ആളുടെയും ജീവിതത്തിൽ അവനവനിലേക്ക് തന്നെ നോക്കുവാൻ അധികം ആരംഭിക്കില്ല. എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നാം കൂടെ കൂടെ ഞാൻ ഇവരെ പോലെ ഒന്നുമല്ല, കഴിയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ നേടുന്നതിലൊക്കെയും പ്രധാനം കൊടുക്കുന്നു. സ്വയം നീതീകരിക്കാതെ മാറത്തെടുത്ത് നിലവിളിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് കല്ലെങ്കിലോടും കൂടി പ്രാർത്ഥിക്കുവാൻ ഞാൻ സമയം ചെലവിടാറുണ്ട്. ഉണ്ടെങ്കിൽ എവിടെ ഞാൻ ഇപ്പോൾ എപ്രകാരം ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ തോന്നുന്നു നമുക്ക് സാധിക്കും. ധാരാളം ആളുകളെ ദിവസവും വായിച്ച് ധ്യാനിക്കുന്നതായ ഒരു സങ്കീർത്തനമാണ് 139 സങ്കീർത്തനം. 139 സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു, യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് നിന്റെ നാവിനേരില്ല, നീ മുമ്പും പിമ്പും എന്നെ അടക്കി നിന്റെ കൈയെല്ലാം മേൽ വെച്ചിരിക്കുന്നു എന്ന് തുടങ്ങുന്നതായ ഏകദേശം 24 വാക്യങ്ങളുള്ളതായ ഈ സങ്കീർത്തനം ദിവസവും വായിക്കുക ധ്യാനിക്കുകയാണെങ്കിൽ നമ്മെ തന്നെ അറിയുവാനും ദൈവത്തിന് മുൻപാകെ ഞാൻ എപ്രകാരം ജീവിക്കുന്നുവെന്നും മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. യഹോവ നമ്മെ ശോധന ചെയ്യുന്നു, ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നിരൂപിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും വഴികളും വാക്കുകളും മുമ്പും പിമ്പും അവൻ അറിയുന്നു. ദൈവാത്മാവിനെ ഒളിച്ചു പോകുവാൻ ഇരുപ്പിന് വിട്ട് ഓടിപ്പോകുവാൻ കഴിയുകയില്ല. സ്വർഗത്തിൽ കയറിയാൽ, പാതാളത്തിൽ കിടക്കവിരിക്കാൻ, സമുദ്രത്തിന്റെ അറ്റത്തിൽ നിന്ന് പാർത്താൽ അവിടെയും ദൈവത്തിന്റെ വലകയും മുമ്പടക്കും. ആയതുകൊണ്ട് ഞാനിപ്പോൾ എവിടെ എപ്രകാരം ജീവിക്കുന്നുവെന്ന് തുറന്ന് സമ്മതിക്കുവാനൊക്കെ നമുക്ക് സാധിക്കണം. അപ്രകാരം സാധിക്കുന്നില്ല എങ്കിൽ ആയതിനെ അവഗണിച്ചുകൊണ്ട് ഭൗതികമായി ലോകമോഹങ്ങളുടെ അടിയൊഴുക്കിൽപ്പെട്ട് ശരിയായി മറുപടി നൽകുവാൻ സാധിക്കാതെ പോകുന്നുവെങ്കിൽ ഒടുവിൽ ആ നാളിൽ അവരവരുടെ നിലപാടിൽ ജീവിത ശൈലികളിൽ നെടുവേർപ്പെട്ട് നിലവിളിക്കുവാനും കർത്താവെ കർത്താവെ ഞങ്ങൾക്കും തുറന്നു തരണമേ എന്ന് ഏറ്റു പറയുവാനും തയ്യാറായാലും നാം കേൾക്കേണ്ടി വരുന്നത് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ളതായി സത്യമായിരിക്കും. എന്റെ പിതാവിനാൽ അനീതിക്കപ്പെട്ടവരെ കടന്നുവരും നല്ല ശബ്ദം കേൾക്കുവാനാണോ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്? അതോ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് ശബ്ദം കേൾക്കുവാനാണോ ആഗ്രഹിക്കുന്നത്? ആയതിനാൽ പ്രവാചകനെ പോലെ നമുക്കും പറയാം, ഞാൻ ശുദ്ധിയില്ലാത്ത അകലങ്ങളുള്ളൂ. നമ്മെ തന്നെ ചോദന ചെയ്തുകൊണ്ട് ഞാൻ ആരാകുന്നു? ഞാൻ മഹാപാപിയാകുന്നു. അങ്ങനെ കാരൻ പറഞ്ഞിരിക്കുന്നതുപോലെ എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, എന്റെ തിരി മുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തിരിക്കുന്നു. അമ്മയെ തന്നെ ചോദന ചെയ്തുകൊണ്ട് ദൈവേ ഞാനിപ്പോൾ ഇവിടെ എപ്രകാരം ജീവിക്കുന്നു? യവനാന്തിയുടെ മറുപടിയാണോ, അതോ ആ ഇളയ മകന്റെ മറുപടിയാണോ, അതോ മഗ്ദല മറിയത്തിന്റെ മറുപടിയാണോ എനിക്കിന്ന് നമ്പുരാനോടെ പറയുവാനുള്ളത്? അമ്മയെ തന്നെ ചോദ്യം ചെയ്യാം. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്ന് സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പൂക്കേണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആകയാൽ നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണനാകുന്നത് പോലെ നമുക്കും സൽഗുണ അപൂർണരാകാം. ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നമുക്കും വിശുദ്ധരായി ജീവിക്കാം. ആയതിന് ഈ ദൃശ്യമായ ശുശ്രൂഷകള് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കിരണം ഭദ്രാസനത്തിലെ മല്ലപ്പള്ളി കൈപ്പറ്റ സെന്റ് മേരീസ് ദേവാലയത്തിലെ ശുശ്രൂഷകളെ നിർവഹിക്കുന്നു സഭാരത്നം ഡോക്ടർ ജിയോറിസ് കുമാർ പ്രസാദിനെ സ്ഥാപിതമായ 1986 സ്ഥാപിതമായ നെയ്യാറ്റിങ്കര സെന്റ് തോമസ് മിഷൻ സെന്റ് ആൻഡ് ബാലഭവന്റെ ചുമതല അതിന്റെ ആരംഭകാലം മുതൽ നിർവഹിക്കുകയും ചെയ്യുന്നു. ബലഹീനനായ എന്നെയും എന്റെ ശുശ്രൂഷകളെയും ഓർത്ത് നിങ്ങളും പ്രാർത്ഥിച്ചാലും ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.
ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി അനുഗ്രഹീതമായ ബുധനാഴ്ച ദിവസം വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്ത ഡാനിയേലിന് നമ്മൾ പകർന്നു തന്നു. സർവശക്തനായവരും ഏതെന്റെ തോട്ടത്തിൽ ആദാമം കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതമേ നീ എവിടെ? പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വായിച്ചിട്ടുള്ള ഒരു ഭാഗമാണെങ്കിലും അച്ഛൻ അതിനെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞപ്പോഴ് ആ ഒരു ചോദ്യത്തിന്റെ പിന്നിലുള്ള ഇമ്പോർട്ടൻസ് കൂടുതൽ നമ്മെ സ്പർശിക്കുവാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളത് യാതൊരു സംശയവുമില്ല. വേദോത്സവത്തിലുണ്ട് ബൈബിൾ, വേദോത്സവത്തിലെ തന്നെ ആദ്യത്തെ കുറ്റന വേദോത്സവത്തിലെ ആദ്യത്തെ കുറ്റൻ ആദ്യത്തെ സൃഷ്ടിയോട് തന്നെയാണ്, ആദാമിനോട് തന്നെ. ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആദാമിൽ ആരംഭിച്ച് ആദാമിൽ അവസാനിച്ച ഒരു കുറ്റൻ അല്ല, ഇത് ആദാമിൽ ആരംഭിച്ച് സൃഷ്ടി ഉള്ളിടത്തോളം കാലം പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുറ്റനാണ് നീ എവിടെ. പക്ഷെ അത് വ്യക്തമായിട്ട് നമ്മുടെ ഭംഗിയായിട്ട് അത് മനസ്സിലാക്കി പറ്റും. ആദാമിൽ അവസാനിക്കുന്നില്ല കുറ്റൻ, ദൈവം ആരെയൊക്കെ സൃഷ്ടിച്ച് ഓരോ റെസ്പോൺസിബിലിറ്റി വേണ്ടി ഭൂമിയിലൊക്കെ അയച്ചു, അവരോടൊക്കെ അവരായിരിക്കുന്ന മേഖലയിൽ അവരുടെ പ്രവർത്തനം പൂർത്തീകരിക്കുമ്പോൾ അവരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ എവിടെ. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന്റെ ഭാരം ശക്തമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് ബോധ്യത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് ഇതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തെ തികഞ്ഞ ആത്മീയ അവബോധത്തോടുകൂടി ക്രമീകരിക്കാൻ തക്കവണ്ണം സാധിക്കുന്നത്. ചില വളരെ വ്യക്തമായിട്ടത് പറയുകയും ചെയ്തു. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഒരു വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്ന ഒരു സംഗതി ഈ ആദാമിനോട് ദൈവം ഈ ചോദ്യം ചോദിക്കുന്നത് ആദാം ദൈവം സന്നിധി വിധിക്കുമ്പോഴാണ്. അത് മാത്രമല്ല ഏതന്റെ സ്ഥലത്തിൽ ഏതനിൽ വസിക്കുമ്പോഴേ ചോദിക്കുന്നത്, ദൈവസന്നിധിയിലാണ് ഏതനിലാണ് വസിക്കുന്നത്. എന്നിട്ടും ആദാമിനോട് ഈ ചോദ്യം ദൈവം ചോദിച്ചു. എന്താ അതിന് നഷ്ടമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനത് പറയുകയുണ്ടായി, നമ്മളൊക്കെ ഏതന്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരുടെ ബോധ്യം നമുക്കുണ്ട്, നമ്മളൊക്കെ ദൈവ സാന്നിധ്യത്തിലാവുന്നൊരു ബോധ്യം നമുക്കുണ്ട്. നേരത്തെ അച്ഛൻ പ്രസംഗിപ്പിച്ച് ഓർപ്പിച്ചതുപോലെ ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏറ്റു പറയുമ്പോൾ നമുക്ക് ധാരണയുണ്ട്, ഇൻ ദ പ്രസൻസ് ഓഫ് ജീസസ്. ഒരു ദേവാലയത്താണ് ഒരു ബോധം നമുക്കുണ്ട്, പക്ഷെ യഥാർത്ഥമായിട്ട് നമ്മൾ അവിടെ തന്നെയാണോ എന്നുള്ളതാ. അപ്പൊ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത് നിൽക്കുന്ന സ്ഥാനമല്ല, ആയിരിക്കുന്ന അവസ്ഥയാണ് ദൈവഭാഗം ഏറ്റവും പ്രാധാന്യം വഹിക്കുന്നത്. നിൽക്കുന്ന സ്ഥാനമല്ല, ആയിരിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ സാധാരണ നിൽക്കുന്നത് ദൈവസന്നിധിയില്ല, ആദാം വസിക്കുന്നത് പ്രതീക്ഷയില്ല, പക്ഷെ ആദാമിന്റെ മനസ്സ് എത്തേണ്ട സ്ഥാനത്തല്ലാത്തത് കൊണ്ടാണ് ആദാമിന് ഒളിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ദൈവ ആ ചോദ്യം ആദാമിനോട് ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, വളരെ നല്ല ഒരു ചിന്തയാണ് നമുക്ക് അച്ഛനെ ഈ ഒരു ദിവസം പകർന്നാണുന്നത്. ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തെ മസിക്കേണ്ട ഒരു ചിന്തയാണ് ഞാൻ എവിടെയാണ്, എന്തെങ്കിലുമൊക്കെ ആത്മീയ വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ. വേദോസത്തിൽ പല വ്യക്തികളോടും ഈ ചോദ്യം ചോദിച്ചതായിട്ട് നമുക്ക് അച്ഛൻ നമ്മളെ ഓർപ്പിച്ചു തന്നു. ഞാനും അതിൽ നിന്ന് വ്യത്യസ്തനല്ല, എനിക്ക് ഈ ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള ഒരു ആത്മീയ ബോധം നമ്മളെ ഏത് നിമിഷവും ഭരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്ത നമുക്ക് പറഞ്ഞു തന്ന ഒന്നിയ സ്റ്റാനിനേറ്റിനോടുള്ള നന്ദി സ്നേഹവും കടപ്പാടും ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അച്ഛന്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും തമ്പുരാന് ഹൃദയങ്ങളിലേക്ക് വഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കുന്നു. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന പാർട്ട് ഗീതം സമർപ്പിക്കാം. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള അർത്ഥാവയെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അരളിയിടണമേ എന്നുള്ള പാട്ട് ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം.
കർത്താവേ കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, വിനയാധികാരം ചെയ്തതിന മുമ്പേ കാണതു വഷളായി. കർത്താവേ എൻ പ്രാർത്ഥനയാ സുസ്ഥിരവും സുസ്ഥിയുമുള്ള എന്നുള്ളിൽ നന്നായൊന്നു പുതുക്കേണമേ. ആത്മാവെന്നുള്ളിൽ ദിവസം പ്രതി പാർത്തിടണമേ. മൗനം ദീക്ഷിക്കാതെ സമാ കാലത്തോടതു വാഴണമേ. എൻ പാപത്തിൻ ബഹുലതയാ മുൻവാദമകത്തിയത് മൽവരമില്ലാത്തവനായ കൃപയുള്ളോനെ ഗൃഹായേ വീണ്ടും ഗൃഹാക്കണമെന്നിൽ അതുമെന്നേ കാടി കമല മനസ്സിൽ പാർക്കണമേ. കർത്താവേ ദുശ്ചിന്തകളും പാപവികാരങ്ങളും തളവിൽ നാത്തൊരു ബ്രഹ്മലമാണമേ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ശിരസുള്ള ദൈവം സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഓർത്ത് പറയേണ്ട പേരുകള്, ക്യാൻസർ ബാധിച്ച് ഇപ്പോഴ ചികിത്സയിലായിരിക്കുന്ന സുഖം പ്രാപിച്ചു വരുന്ന രാജീയ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ തന്നെ നിരന്തരമായ തലവേദനയും നടുവേദനയും മൂലം പ്രയാസപ്പെടുന്ന സഹോദരിയെ ദൈവസന്നിധിയിൽ, പ്രിയ സഹോദരി ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു കഴിയുന്ന ആളുകളെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കാം. അവരുടെ സൗഖ്യത്തിന് വേണ്ടി നമ്മുടെ ഓർമ്മയിലും നമ്മുടെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് ഓർക്കാം. കുടുംബങ്ങളിലൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉള്ള ആളുകളുണ്ട്, അവരെയൊക്കെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവമേ, ഞങ്ങളതിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്നിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങൾ തരുന്നുകൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കുകാരാൻ തുടങ്ങൾ ഞങ്ങൾ ഇടയാക്കിയ ഞങ്ങളുടെ സ്നേഹത്തെ അവർ സ്തുതിക്കുന്നു. ശരീരം കൊണ്ട് ഞങ്ങൾ വിവിധ തലങ്ങളിലാണെങ്കിലും ഞങ്ങളുടെ മനസ്സ് അവിടുത്തെ ഉൽപ്പാദനത്തിൽ ഐക്യതയോടുകൂടി കൂട്ടിച്ചേർക്കുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപ ഇതുവരെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതുപോലെ തുടർന്നും ഉണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ദാസനിൽ കൂടി ഞങ്ങൾ കേട്ടക്കേണ്ട ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളെ നീ എവിടെയാകുന്നു എന്ന് ചോദിക്കുമ്പോൾ ആദാമിനെ പോലെ ഇരുട്ടിന്റെ ഇരുളിൽ മറഞ്ഞ് രക്ഷപ്പെടാനല്ല അങ്ങയുടെ ഉള്ളാകെ നിൽക്കത്തക്കവണ്ണം അല്ലെങ്കിൽ തക്കവണ്ണമായ ജീവിത വിശുദ്ധിയും നന്മയും ഉത്തരവാദിത്ത ബോധവും ലക്ഷ്യബോധവും ഒക്കെ തകരി ഞങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ ഇത് പ്രത്യേകമായിട്ട് കന്നഡ ഉപാധി അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ എല്ലാ രോഗികളും രൂപ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പേര് പറഞ്ഞ പ്രാർത്ഥിച്ച രോഗികളും അല്ലാതായിട്ട് ഞങ്ങളുടെ ഓർമ്മയിലിരിക്കുന്ന രോഗികളും ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും രൂപ സമർപ്പിക്കുന്നു. ഉടനെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ കർത്താവ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കർപ്പുറമായി അങ്ങയുടെ കരുണയും സ്നേഹവും വാത്സല്യവും ഒക്കെ അവരോട് കൂടി ഉണ്ടാവുന്നു എന്നുള്ളതിൽ ഞങ്ങൾ നിന്നെ ശ്രദ്ധിക്കുന്നു. പ്രാർത്ഥനയിൽ കൂടി അനേക പേർക്ക് ഒന്ന് സൗഖ്യവും ബലം കൊടുത്തുവല്ലോ. തുറന്നും അങ്ങയുടെ ശരീരത്തിൽ നിന്നും വാക്കുകളിൽ കൂടി നോട്ടിൽ നിന്നും നോക്കുകയും ആ സൗഖ്യത്തിന്റെ ശക്തി പുറപ്പെടുവാൻ തക്കവണ്ണം യോഗ്യത ചെയ്യുവാൻ എന്റെ മക്കളെയും ഞങ്ങളെ തുടർന്ന് സഹായിക്കണമേ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും കടന്നു വരുമ്പോഴും അങ്ങനെ മറന്നു പോകുന്നവരായിട്ടല്ല, ഈ പ്രയാസവും ദുരിതങ്ങളുമാണ് ദൈവമഹത്വത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ വാതിലുകൾ എന്നുള്ള ബോധ്യത്തോടുകൂടി അവയെ ഉൾക്കൊള്ളത്തക്കവണ്ണമുള്ള ആത്മീയ ബോധങ്ങളിലേക്ക് എന്റെ മക്കളുടെ ചെയ്യും വിചാരങ്ങളെ അവർക്ക് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും ഞങ്ങൾ അവർക്ക് പ്രാർത്ഥിക്കുന്നു. അബ്രാനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് ബലശക്തി കൊടുക്കണമേ. കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന അസ്വസ്ഥതകളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉള്ളവരെയൊക്കെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. അബ്രാനെ അങ്ങയുടെ സാന്നിധ്യം എല്ലാ ഭവനങ്ങളിൽ വാങ്ങി എല്ലാ പ്രയാസങ്ങളും നീക്കി സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ മേഖലകളായി കുടുംബങ്ങളായി തീരുവാൻ സമതിയാക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും തമ്പുരാനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. പഠിക്കാനുള്ള ബുദ്ധിയും കഴിവ് ശക്തി നൽകണമേ. അതോടൊപ്പം ആത്മീയ അവബോധത്തോടു കൂടി വളരുവാൻ തക്കോളം ആവശ്യമായിരിക്കുന്ന ശക്തി അവർക്ക് പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് പൈശാചിക ലോകത്തിൽ ജീവിക്കുമ്പോൾ തിന്മയുടെ പ്രേരണയിൽ നമുക്ക് സംരക്ഷിതമായി നന്മയുടെ തലത്തിൽ വളരുവാൻ നീ അവരെ സഹായിക്കണമേ. യുവാക്കന്മാരെ യുവതികളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന ജീവിതവും ജീവിതവും ലക്ഷ്യബോധത്തോടുകൂടി ഉപയോഗപ്പെടുത്തുവാൻ തക്കോളമുള്ള ദുരിത്വവും വെട്ടവും നിന്റെ മക്കൾക്ക് അവരുടെ പ്രദാനം ചെയ്യണമേ. ദൈവാശ്ര ബോധത്തിലും ദൈവഭയത്തിലും വളരുവാൻ തക്കവണ്ണം അവരെ കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവികമായ വിശ്വാസത്തിന് മൂടപുറ വെട്ടുകൊണ്ട് തിന്മ ശക്തമായി വളരുന്ന ഈ ലോകത്തിൽ നന്മയുടെ വസ്താക്കളായി പ്രവർത്തിക്കാൻ തക്കവണ്ണം നിന്റെ മക്കളെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു. കുടുംബ ബന്ധത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ സമർപ്പിക്കാനായിട്ട് കൊടുക്കണം. പരസ്പരം ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും കലഹിക്കാതെ ജീവിക്കുവാനും ദൈവം വന്ന പരദേശിയാണ് കുടുംബം എന്നുള്ള ബോധ്യത്തോടുകൂടി കുടുംബത്തെ നയിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൽ കഴിയുന്ന എല്ലാ മാതാപിതാക്കളെ ഓർക്കുന്നു. ഇവിടെയും നാഷണമായിട്ട് കഴിയുന്ന വാർദ്ധക്യത്തിലിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെ ഓർക്കുന്നു. അതൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. അതുപോലെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അനുയോജ്യരായ പങ്കാളി എടുപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുടെ ആൾ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരെ പൂർണ്ണമായി സന്തോഷിപ്പാൻ തക്കവണ്ണം ദൈവാശ്രയ ബോധവും ചൈതന്യമുള്ള തലമുറകളെ കുറിച്ച് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് ഉപജീവനത്തിനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പിതാക്കന്മാരെ ഓർത്തും പരിശുദ്ധ ഭാവാതിരിമേനിയെയും എല്ലാ തിരുമേനിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഈ പത്രാസനത്തെ ഇത് നയിക്കുന്ന തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പത്രാസനത്തെ മുന്നോട്ട് നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും വെളിച്ചവും ഒക്കെ ദാസൻ പ്രദാനം ചെയ്യണമേ. ഭദ്രാസനത്തെ അവിടുന്ന് വാഴത്തെ അനുഗ്രഹിക്കണമേ. അങ്ങോട്ട് നടക്കണമേ. സഭയുടെ എല്ലാ ആത്മീയ സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെ ഒക്കെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ആയിരിക്കുന്ന തലത്തിൽ ഭംഗിയായി വളരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ പരിശുദ്ധാത്മാവിന്റെ നൽകുന്നവരെ സമൃദ്ധിയായിട്ട് കൊടുക്കണമേ. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതൃ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന കൂട്ടായ്മയെ വീണ്ടും രൂപ സമർപ്പിക്കുന്നു. ഇത് അനേകർക്ക് അനുഗ്രഹമുള്ള ഒരു കൂട്ടായ്മ വളരുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. ഞങ്ങളിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ ആയിരുന്നെങ്കിലും ഞങ്ങളുടെ മനസ്സ് അങ്ങയുടെ മുമ്പാകെ ഏകാന്തരമാകുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. നന്മ കൊണ്ട് നടക്കണമേ. പാപങ്ങളെ കുറ്റങ്ങളൊക്കെ ക്ഷമിക്കണമേ. ജീവിതം ദൈവം ദാനമാണെന്നുള്ള ബോധ്യത്തോടുകൂടി വിശുദ്ധിയിൽ അത് കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ അവിടെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ശ്രേഷ്ഠമായ തിരുവചനം ഘോഷിപ്പാൻ തക്കവണ്ണം ഒരുക്കിയ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടുതലായി അനുഗ്രഹിക്കണമേ. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശുശ്രൂഷ ശ്രദ്ധയോടും ഭക്തിയോടും പ്രവർത്തിക്കുന്ന നയിപ്പാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന എല്ലാ ആത്മീയ വിളിച്ചവും അവരുടെ ദാസൻ പ്രദാനം ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദം മൂലം കഷ്ടപ്പെടുന്ന അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സംവിധാനം അങ്ങയുടെ നാമവും അങ്ങയുടെ അധികാരത്തിലുള്ള ലോകമായി ഇങ്ങനെ അവിടെ നാക്കി തീർക്കണമേ. അന്നുകൊണ്ട് നടക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും നാൾ സൂക്ഷിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ ആമേൻ. പറയുമ്പോൾ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും മേലജാതനാ പുത്രനും അവരാന്റെ കൃപയും ആസ്വദിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സമ്മർദ്ദമാവും എല്ലാവരുടെ മേലും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെയും ഇതിൽ സംബന്ധിച്ചവരുടെ മേലും പ്രത്യേകിച്ച് സജീവമായ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരുടെ മേലും അനുഗ്രഹീതമായ ധ്യാനം നയിച്ച് നമ്മളെ അനുഗ്രഹിച്ച മനുഷ്യാനുസിനു മേലും എല്ലാവരുടെ പേരും എന്നെപ്പോഴും നീക്കൊണ്ടായിരിക്കുമാറാകണമേ. സമയം എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന വൈദികരെ അവർക്ക് അവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം വീണ്ടും ഇതിന് നല്ല ഒരു ധ്യാനം നൽകി നമ്മുടെ അന്യവാസിയ ചാനലിലേക്കുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം ഇത് റെക്കോർഡ് ചെയ്യുന്ന മനോജ് വേദവസം വായിച്ച ജോലി ഇവരെയൊക്കെ ദൈവോപാധി ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. വീണ്ടും എല്ലാവരെയും ദൈവസന്നിധിയിൽ വീണ്ടും സമർപ്പിക്കുന്നു. നമ്മുടെ ആരോഗ്യക്കുറപ്പൊക്കെയും അനുഗ്രഹമാകുവാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ഇതൊക്കെ കൂടി എല്ലാവരും നന്ദി അറിയിക്കുന്നു. ദൈവം എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുന്നതിനെ ആറാട്ടെ.